ഓസ്ട്രേലിയയിൽ കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഏറ്റവും ആദ്യം അതിർത്തി അടച്ച പ്രദേശമാണ് ടാസ്മാനിയ. നമുക്കറിയാം ഓസ്ട്രേലിയയുടെ രാജ്യാന്തര അതിർത്തി തുറന്നിരിക്കുകയാണ്. ഇതിന് പിന്നാലെ ടാസ്മാനിയയും അതിർത്തി തുറന്നു. ടാസ്മാനിയ എന്ന പ്രദേശം ഓസ്ട്രേലിയയിൽ ടൂറിസത്തെ ഏറ്റവും അധികം ആശ്രയിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ്. ടൂറിസത്തെ ആശ്രയിക്കുന്നത് കൊണ്ട് തന്നെ ടാക്സി രംഗത്തെയും അതുപോലെ തന്നെ ഊബർ രംഗത്തെയും കോവിഡ് മഹാമാരി വളരെയധികം ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അതിർത്തി തുറക്കുന്ന വാർത്ത വളരെയധികം പ്രതീക്ഷ ഈ രംഗത്തുള്ളവർക്ക് നൽകിയിരിക്കുകയാണ്. ഇക്കാര്യങ്ങളാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. ടാസ്മാനിയയിലെ ടാക്സി അസോസിയേഷൻ പ്രസിഡന്റായ ലീ മാക്സ് ആദ്യം നമുക്കൊപ്പം ചേരുന്നു. ഇതിനുശേഷം ഊബർ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയോടും നമ്മൾ സംസാരിക്കുന്നുണ്ട്. നമസ്കാരം ലീ മാക്സ്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ദിലേഷ്.
ഓസ്ട്രേലിയയിൽ ഏറ്റവും അധികം ടൂറിസത്തെ ആശ്രയിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ടാസ്മാനിയ. ടാക്സി രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ഈ കോവിഡ് മഹാമാരി എത്രമാത്രം കഴിഞ്ഞ ഒരു രണ്ടു വർഷമായി ബാധിച്ചു?
ടാക്സി ഇൻഡസ്ട്രി മറ്റുള്ള സ്ഥലങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ടാസ്മാനിയ പറഞ്ഞ പോലെ 90% ഓളം ഡിപ്പെൻഡ് ചെയ്യുന്നത് ടൂറിസവും ടൂറിസ്റ്റ് മേഖലയുമാണ്. പിന്നെ ഒരു വിഭാഗം എന്ന് പറയുന്ന ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനും ആണ് കൂടുതലും ടാക്സീസ് ഉപയോഗിക്കുന്നത്. യൂബറിന്റെ വരവോടുകൂടിയാണ് കൂടുതലും ആൾക്കാർ, യൂത്ത് ആയിട്ടുള്ള കുറെ ആൾക്കാർ യൂബറിലേക്ക് മാറുകയും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ടാക്സിയെ തന്നെ റിലൈ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് മേഖലയിലും ടൂറിസം വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു 3 days ഒരു ലോക്ക്ഡൌൺ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എങ്കിൽ പോലും ഇൻ്റർസ്റ്റേറ്റ് ലോക്ക്ഡൌൺ വന്നപ്പോൾ മെൽബൺ ആണ് ഇവിടെ നിന്ന് ഹൊബാർട്ടുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന മെയിൻ സിറ്റി എന്ന് പറയുന്നത്. ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ട് സകല സാധനങ്ങളും മെയിൻലാൻഡിൽ നിന്ന് വരേണ്ടതായതുകൊണ്ടും അത് മെൽബണിൽ നിന്ന് വരുന്നതായതുകൊണ്ടും മെൽബണിലെ ലോക്ക്ഡൌൺ ആണ് കൂടുതൽ ഇവിടെ ഞങ്ങളെ ബാധിച്ചത്.
ഓക്കെ, ഒരു കുടിയേറ്റ സമൂഹം എന്ന നിലയ്ക്ക് എത്രമാത്രം ടാക്സി ഊബർ ഇൻഡസ്ട്രിയെ ആശ്രയിക്കുന്നുണ്ടെന്നാണ് ടാക്സി അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പറയാൻ കഴിയുക?
കൂടുതലും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്ന പഞ്ചാബീസ് ആണ് ടാക്സി ഇൻഡസ്ട്രിയിൽ കൂടുതലുള്ളത്. പക്ഷേ അതുപോലെ തന്നെ നേപ്പാളീസ്, ബംഗ്ലാദേശികള്, നമ്മള് മലയാളികള്, അങ്ങനെ എല്ലാ വിഭാഗത്തെയും നിൽക്കുന്ന ഒത്തിരി പേര് പല കൺട്രിയിൽ, ആഫ്രിക്കൻ കോണ്ടിനെന്റ് നിന്നുള്ള പല കൺട്രിയിലുള്ള ആൾക്കാർ എല്ലാം ഇൻവോൾവ്. അതുപോലെ തന്നെ ലോക്കൽസും അതുപോലെ ടാക്സി ഇൻഡസ്ട്രിയിൽ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടം വന്നപ്പോഴത്തേന് ഒത്തിരി പേരും ബാക്ക് ഓഫ് ആയി. പലരും സ്റ്റേറ്റ് വിട്ടു പോകത്തക്ക രീതിയിലുള്ള രീതിയിൽ ടാക്സി ഇൻഡസ്ട്രിയെ ബാധിച്ചു. പല ഹോസ്പിറ്റാലിറ്റി, ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ് പലതും ഇവിടെ അടച്ചുപൂട്ടിപ്പോയി. ഇൻഡയറക്ട്ലി തീർച്ചയായിട്ടും ഇപ്പം എയർപോർട്ടിൽ ആൾക്കാർ വരാതെ വരികയും ടൂറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വരാതെ വരികയും ചെയ്യുമ്പോഴത്തേനും ഫിനാൻഷ്യൽ ക്രൈസിസ് വളരെ പെട്ടെന്നാണ് എല്ലാവരെയും ബാധിച്ചത്. അതുകൊണ്ട് ആൾക്കാർ വളരെ ചുരുങ്ങി ജീവിക്കേണ്ട ഒരു ചെലവുകൾ ചുരുക്കി ജീവിക്കേണ്ട ഒരു കാലത്തിലേക്കാണ് കഴിഞ്ഞ 2 പോയത്.
ഓക്കെ, അപ്പൊ ഇത് എത്രമാത്രം ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഈ അതിർത്തി തുറന്നിരിക്കുന്നത് നൽകിയിരിക്കുന്നത്?
രാജ്യാന്തര അതിർത്തിയേക്കാളും കൂടുതലായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്നിരിക്കുന്നത് ഇൻട്രസ്റ്റേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ വരുന്നു. അതായത് ടൂറിസ്റ്റ് ഒരു സേഫ് സോൺ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട്, ചെറിയ പോപ്പുലേഷൻ ആയതുകൊണ്ട് ഇവര് ഡബിൾ വാക്സിൻഡ് ആണ്. ഒരു 90% എബോവ് ഡബിൾ വാക്സിൻഡ് ആയി. അതിന്റെ ഒരു സേഫ്റ്റി ഉള്ളത് കൊണ്ട് മറ്റുള്ള സ്റ്റേറ്റിലുള്ള ആൾക്കാര് വരാനായിട്ട് പറ്റുന്ന ഒരു നല്ല ഒരു സ്പോട്ടായിട്ടാണ് ടാസ്മാനിയ കാണുന്നത്. അതിനകത്ത് വളരെ സന്തോഷമാണുള്ളത്. പക്ഷേ എങ്കിൽ പോലും ഇപ്പം പുതിയ വേരിയന്റ് ഒമിക്രോൺ എന്ന് പറഞ്ഞ പുതിയ വേരിയന്റ് ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെതായ സേഫ്റ്റി കൺസേൺസും ഉണ്ട്. ഇപ്പം എയർപോർട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാസ്ക് വെക്കേണ്ടത്. ഇപ്പം ഹോസ്പിറ്റൽസ്, പബ്ലിക്, ഇന്ന് രാവിലെയാണെങ്കിൽ, ഇന്നലെയാണ് ബോർഡർ തുറന്നത്. ഇന്ന് രാവിലെ ഞാനിപ്പം മെട്രോയുടെ ബസ്സിൽ ഈ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഡ്രൈവേഴ്സ് ഉൾപ്പെടെ ഇപ്പം മാസ്ക് വെക്കാനായിട്ട് തുടങ്ങി. ഇപ്പം നമ്മളൊരു വേറൊരു ഇത്രയും നാളും ഇല്ലാതിരുന്ന പല കാര്യങ്ങളും ഇങ്ങനെ കയറി വരികയാണ്.
നമ്മൾ സ്ഥിരമായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കേൾക്കുന്ന കാര്യമാണ് തൊഴിലാളികളുടെ ഒരു ക്ഷാമത്തെ കുറിച്ചുള്ള വാർത്ത എല്ലാ മേഖലയിലും ബാധിക്കുന്നുണ്ട്. ടാക്സി രംഗത്തെ എത്രമാത്രം ബാധിച്ചിരുന്നു?
ടാക്സി മേഖലയെ ഭയാനകമായിട്ടാണ് അത് ബാധിച്ചത്. അതിനകത്ത് ബിസിനസ്, ടാക്സിയിൽ ബിസിനസ് ചെയ്യുന്ന ഇപ്പം ഒരു വാഹനം മാത്രമുള്ള ഒരാൾക്ക് ആ വാഹനം സ്വന്തമായിട്ട് ഓടിക്കാൻ പറ്റും. ചിലര് 2-3 വാഹനം ഉണ്ടെങ്കിൽ, ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബിസിനസ് മുന്നോട്ട് പോകുള്ളൂ. അതുപോലെ തന്നെ കമ്പനികളുണ്ട്, ഈ ടാക്സി ഇൻഡസ്ട്രി തന്നെ കമ്പനികളുണ്ട്. അപ്പം 50 വണ്ടിയുള്ളവരോ അല്ലെ 20-30 ഒക്കെ വണ്ടികളുള്ള ആൾക്കാർ, ഡ്രൈവേഴ്സിന്റെ ഷോർട്ടേജ് വരുമ്പം ഓട്ടോമാറ്റിക്കലി വണ്ടി റോഡിലിറങ്ങാതെയും റോഡിലിറങ്ങാതെ വരുമ്പോൾ അതിൻ്റെതായ ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ റേഡിയോ ഫീസ് കാണും, വണ്ടിയുടെ രജിസ്ട്രേഷൻ കാണും, പിന്നെ ഇൻക്ലൂഡിങ് സെക്യൂരിറ്റി ക്യാമറാസിന്റെ ചെക്കപ്സ് എല്ലാ 6 മന്ത്സ്, ഇങ്ങനെ പല ഇൻഷുറൻസ് ഓവർ ഹെഡ്സ് ആയിട്ടുള്ള പേയ്മെന്റ്സ് അത് കീപ് ഓൺ വന്നുകൊണ്ടേയിരിക്കും. ഗവൺമെന്റ് ഒരു ഒരു പെർസെൻറ്റേജ് വരെ അത് അവർ ടേക്കപ്പ് ചെയ്യുകയും, അവരിപ്പോ രജിസ്ട്രേഷൻ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം ലെറ്റർ വന്നു, രജിസ്ട്രേഷൻ ആണെങ്കിലും 6-1 ഇയർ എന്നുള്ള ക്യാമറയുടെ ഇത് സോറി രജിസ്ട്രേഷൻ അല്ല ക്യാമറയുടെ ചെക്കപ്സ് 6 മന്ത്സ് എന്നുള്ളത് ഒരു 1 ഇയർ ആയിട്ട് നീട്ടി, 1 ഇയർ വരെയുള്ള രജിസ്ട്രേഷൻ തിരിച്ച് റീഫണ്ട് ചെയ്തു. ഇങ്ങനെ കുറച്ച് ഹെൽപ്പൊക്കെ അവരും ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഒരു ഒരു വലിയ ഒരു ഷോർട്ടേജ് ആണ് ശരിക്കും പറഞ്ഞാല് ടാക്സി ഇൻഡസ്ട്രിയിലുണ്ട്.
ഇപ്പോൾ അതിർത്തി തുറന്ന ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം മാറി സാധാരണ രീതിയിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷ എത്രമാത്രമുണ്ട്?
വലിയൊരു മാറ്റത്തിന്റെ ഒരു പ്രത്യാശയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബോർഡർ ഓപ്പണിങ്ങോടുകൂടി ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ടുള്ള ടാസ്മാനിയയ്ക്ക് അതൊരു വലിയൊരു അനുഗ്രഹമായി മാറുമെന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്. ആൾക്കാർ വന്നെങ്കിൽ മാത്രമേ ഇവിടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ, ഒരു മണി ഫ്ലോ ഉണ്ടാവുള്ളൂ. മണി ഫ്ലോ ഉണ്ടായെങ്കിൽ മാത്രമേ ബിസിനസ്സുകൾക്കും ജോലി സാധ്യതകൾക്കും സ്റ്റേ ബാക്ക് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഇവിടെയുള്ള ലോക്കൽസിനും എല്ലാം ഒത്തിരി പ്രതീക്ഷയാണ് ബോർഡർ ഓപ്പണിങ്ങോട് കൊണ്ട് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്.
ഈ മറ്റൊരു പ്രതിസന്ധി ഈ മഹാമാരിക്കാലത്ത് ഉണ്ടായിരിക്കുന്നത് ഈ വിലക്കയറ്റമാണല്ലോ, ഫ്യൂവലിന്റെ വിലക്കയറ്റം, അത് എത്രമാത്രം സ്വാഭാവികമായിട്ട് ബാധിച്ചിട്ടുണ്ടാകും? മറ്റു പ്രതിസന്ധികൾക്കിടയിൽ ഇതുകൂടി ഒരു പ്രതിസന്ധിയായി മാറിയിട്ടുണ്ടാകുമല്ലോ.
നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലത്തെ സിറ്റുവേഷൻ ആണ്. ഫ്യൂവൽ പ്രൈസ് വളരെ 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 വിലക്കയറ്റം ഉണ്ടാകുകയും ടാക്സി ഇൻഡസ്ട്രി ഓൾറെഡി ഞങ്ങള് വളരെ സ്ട്രഗ്ലിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത്. അതിനെ ഗവൺമെന്റുകൾക്കോ ഗവൺമെന്റ് ബോഡീസിനൊന്നും ഒന്നും ചെയ്യാൻ മേലാത്ത ഒരു അവസ്ഥ. ഒരു പ്രൈവറ്റ് കോർപ്പറേറ്റ് പ്രൈസ് ഹൈക്ക് എന്നുള്ളൊരു മോഡലിലാണ് ഇവിടെ പൊക്കോണ്ടിരിക്കുന്നത്. അതിന് പ്രൈസിനെ തടഞ്ഞു നിർത്താൻ യാതൊരുവിധ ഒരു ചേഞ്ചസും ഞങ്ങൾ ആരും കണ്ടില്ല. അത് കാരണം അത് വളരെയേറെ ട്രാൻസ്പോർട്ടിംഗ് ഇൻഡസ്ട്രിയെ വളരെയേറെ ബാധിച്ചു.
വളരെ നന്ദി ലീ മാക്സ് ഈ വിശദാംശങ്ങൾ SBS മലയാളത്തിന് വേണ്ടി പങ്കുവച്ചതിന്.
താങ്ക് യു ഡെലിസ്.
രാജ്യാന്തര അതിർത്തി തുറന്നതിന് പിന്നാലെ ടാസ്മാനിയയും അന്തർ സംസ്ഥാന അതിർത്തി തുറക്കുകയുണ്ടായി. ഓസ്ട്രേലിയ കോവിഡിനൊപ്പമുള്ള ജീവിതത്തിലേക്ക് സജീവമായി കടക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇത് ഒട്ടേറെ പേർക്ക്, നമ്മളിപ്പോൾ കേട്ടതുപോലെ, ലീ മാക്സ് ഇപ്പോൾ പറഞ്ഞതുപോലെ, ഒട്ടേറെ ആളുകൾക്ക് പ്രത്യാശ നൽകുന്ന ഒരു വാർത്തയാണ് ഇത്. എന്നിരുന്നാലും വെല്ലുവിളികൾ ഇപ്പോഴും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ രംഗത്ത് തന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഊബർ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റൊരു വ്യക്തിയിലേക്കാണ് പോകുന്നത്. ടാസ്മാനിയയിലുള്ള സനൽ നായരാണ് നമുക്കൊപ്പം ഇനി ചേരുന്നത്. ഊബർ രംഗത്ത് നേരിട്ട പ്രതിസന്ധികളും ഇപ്പോൾ അതിർത്തി തുറക്കുന്നത് എത്രമാത്രം പ്രതീക്ഷ നൽകുന്നു എന്ന കാര്യമാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. നമസ്കാരം സനൽ നായർ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
സനൽ നായർ. ഓസ്ട്രേലിയയുടെ അതിർത്തി അടച്ചതിന് ശേഷം ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ട രംഗമാണ് ടൂറിസം രംഗം. ഇപ്പോൾ ടാക്സി ഓടിക്കുന്നവരും ഊബർ ഓടിക്കുന്നവരൊക്കെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയ കാര്യമാണിത്. 2 വർഷത്തോളമായി ഈ പ്രതിസന്ധി നിലനിൽക്കുന്നു. എങ്ങനെയാണ് താങ്കളെ ഇത് ബാധിച്ചിരിക്കുന്നത്, ഊബർ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക്?
എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ലാസ്റ്റ് ഒരു 4-5 ഇയേഴ്സ് ആയിട്ട് യൂബർ ഡ്രൈവ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഞാനിപ്പോൾ സംസാരിക്കുന്നത് ടാസ്മാനിയയിലെ ഹോബർട്ടിൽ നിന്നാണ്. ടാസ്മാനിയ പോലുള്ളൊരു സ്റ്റേറ്റിനെ, എസ്പെഷ്യലി നമ്മൾ ടൂറിസം ഓറിയൻറ്റഡ് ആയിട്ടുള്ള മെയിൻ ഡിപ്പെൻഡൻസി ടൂറിസത്തിലേക്കുള്ള ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് ഈ ബോർഡർ റെസ്ട്രിക്ഷൻസ്, ഏറ്റവും ടൈറ്റായിട്ടുള്ള ബോർഡർ റെസ്ട്രിക്ഷൻസ് ഫോർ ലാസ്റ്റ് 2 ഇയേഴ്സ് ഇമ്പോസ് ചെയ്തൊരു സ്റ്റേറ്റാണ് ടാസ്മാനിയ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻലാൻഡിൽ നിന്നും ഇൻ്റർനാഷണലിൽ നിന്നും നമുക്ക് ആൾക്കാർ വരാത്തത് കൊണ്ടുള്ള ഒരു വളരെ നെഗറ്റീവായ ഒരു ഇമ്പാക്റ്റാണ് ഇവിടെ പബ്ലിക് പാസഞ്ചർ, എസ്പെഷ്യലി നമുക്ക് ടാക്സിയെ സംബന്ധിച്ചിടത്തോളം, സോറി ഊബറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. എസ്പെഷ്യലി ടാസ്മാനിയെ സംബന്ധിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ടാക്സി ഓറിയൻറ്റഡ് ആയിട്ടൊരു ഇൻഡസ്ട്രിയാണ് ഉള്ളത്. കാരണം ഇച്ചിരി നമുക്ക് ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അപ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ യൂബർ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരുന്ന ആൾക്കാരാണ് നമ്മുടെ മെയിൻ ഇൻകം സോഴ്സ്. അപ്പോൾ അത് ബോർഡർ അടച്ചത് വളരെ നെഗറ്റീവായിട്ടാണ്. അതിൽ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് വന്നിരിക്കുന്നത് യൂബറിനാണ്.
ഓക്കെ, അപ്പോൾ താങ്കൾ ഊബർ കഴിഞ്ഞ വർഷത്തെ ഈ പ്രതിസന്ധി
പ്രതിസന്ധി താങ്കളെ പേഴ്സണലി എത്രമാത്രം ബാധിച്ചു എന്ന് വിവരിക്കാൻ കഴിയുമോ? ഏതൊക്കെ തരത്തിൽ
എന്നെ പേഴ്സണലി ഇമ്പാക്ട് ചെയ്തെന്ന് പറയുമ്പോൾ, എൻ്റെ ഇൻകം ടോട്ടലി ഒരു 60-70% ഒരു ഡ്രോപ്പ് എനിക്ക് ടോട്ടൽ ഇൻകത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ പ്രത്യേകിച്ചും ടാക്സി ഊബർ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം, ഊബറിൽ നമ്മളിപ്പോൾ ഒരു വാഹനം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആയിക്കോട്ടെ, നമ്മുടെ വാഹനത്തിൻ്റെ സർവീസസ് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് രജിസ്ട്രേഷൻ പോലുള്ള ഫിക്സഡ് കോസ്റ്റുകൾ നമ്മൾ മീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ നമ്മുടെ ഇൻകം ഡ്രോപ്പ് ആകുമ്പോൾ നമ്മൾ ആ കോസ്റ്റുകൾ നമുക്ക് ഡെഫിനറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയാലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 60-70% ഇൻകം ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ അത് വളരെ വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് പേഴ്സണലി എനിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്.
ഓക്കെ, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പല രീതിയിലുള്ള പിന്തുണ ഉണ്ടായിരുന്നല്ലോ, അത് എത്രമാത്രം സഹായിച്ചു?
സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ചെറിയ രീതിയിലുള്ള സപ്പോർട്ടുകൾ കിട്ടി. പക്ഷേ എങ്കിൽ പോലും അത് നമുക്കതൊരു നമ്മൾ നോർമലി ആസ് എൻ നമുക്കൊരു ഇൻകം നമ്മൾ കറക്റ്റ് മന്ത്ലി നമ്മളൊരു ജോലിക്ക് പോയി നമുക്ക് ഇൻകം കിട്ടുന്ന പോലെ നമുക്ക് ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ഒരിക്കലും കിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് ആ സർക്കാരിൽ നിന്നും നമുക്ക് ചെറിയ രീതിയിലുള്ള ഹെൽപ്പ് കിട്ടിയെങ്കിൽ പോലും ദാറ്റ്സ് നോട്ട് ഇനഫ്. നമുക്ക് ഇങ്ങനെ ഒരു ഒരു ഇമ്പാക്റ്റ് വരുമ്പോൾ അതിന് നമുക്കുണ്ടാക്കുന്ന ഡാമേജ് അതിലൊക്കെ അതിനേക്കാളൊക്കെ ഒത്തിരി വലുതാണ്.
അപ്പോൾ അത് തരണം ചെയ്യുന്നതിനായി ഇപ്പോൾ ഇത്രയും 60% വരുമാനം കുറഞ്ഞപ്പോൾ അതിൽ നിന്ന് കരകയറുന്നതിനായി പല കാര്യങ്ങളും ചെയ്യേണ്ടി വന്ന് കാണുമല്ലോ. താങ്കൾ പുതിയൊരു ജോലിയിലേക്ക് മാറിയെന്ന് മനസ്സിലാക്കുന്നുണ്ട്, അക്കാര്യം ഒന്ന് വിശദീകരിക്കാമോ? എന്നാണ് മാറിയതും അത് അതേക്കുറിച്ച് വിവരിക്കാമോ?
അതായത് നമുക്ക് ഈ നമുക്ക് ഊബർ നമുക്ക് പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം ഊബറിൽ നിന്നാണെങ്കിൽ നമുക്ക് അത് നമുക്ക് മെയിൻറ്റെയിൻ മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഇത് ഒരു പാർട്ട് ടൈം ആക്കിക്കൊണ്ട് പുതിയൊരു ജോലികൾ അപ്ലൈ ചെയ്യേണ്ടുന്നത് ആയിട്ടുള്ള സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്തു. സോ അതുകൊണ്ട് തന്നെ ഒരു 6 നമ്മൾ കീപ്പ് ഓൺ അപ്ലൈയിങ് ഫോർ ദ ജോബ്സ് ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 6 മാസം മുന്നേ ഇവിടെ മെട്രോ ടാസ്മാനിയ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടാസ്മാനിയയിലുള്ള ഗവൺമെൻറ് ഓൺഡ് ആയിട്ടുള്ള ഒരു പബ്ലിക് പാസഞ്ചർ കമ്പനിയിൽ പബ്ലിക് പാസഞ്ചർ ഫേമിൽ ഇപ്പം ഞാനൊരു ബസ് ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. ബിക്കോസ് അത് മെയിൻലി അതിന് കാരണമായത് നമ്മുടെ ഈ ഈ ഒരു കോവിഡ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം.
അപ്പോൾ സനിൽ, അത്തരമൊരു മാറ്റം താങ്കളുടെ കരിയറിൽ വരുത്തിയിട്ടുണ്ട്, മെട്രോ ടാസ്മാനിയയിലേക്കുള്ള ഒരു ജോലിയിലേക്ക് മാറിയിരിക്കുന്നത്. അതും ഒരു ടൂറിസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജോലി തന്നെയാണല്ലോ. എത്രമാത്രം മാറ്റമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ താങ്കൾ കാണുന്നതും പിന്നെ ഊബർ പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ്
ഊബർ ഞാൻ പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ല. കാരണം ഇതിപ്പോൾ ഞാൻ അവിടെ ഫുൾ ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന കാരണം പാർട്ട് ടൈം ആയിട്ടാണ് ഞാനിപ്പോൾ ഊബർ ഓടിക്കുന്നത്. അപ്പോൾ ഊബറിൻ്റെ കാര്യം പറഞ്ഞാലും ഇപ്പോൾ ലാസ്റ്റ് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസസ് ആണ് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 45 ഫ്ലൈറ്റ്സ് നമുക്കിവിടെ വന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 7,700 പാസഞ്ചേഴ്സ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ബസ്സിലായിരുന്നാലും നമുക്ക് ആ ഒരു വ്യത്യാസം വളരെയധികം എവിഡൻ്റ് ആണ്, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആൾക്കാരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവ്. അപ്പോൾ തീർച്ചയായും വളരെ പോസിറ്റീവായൊരു ന്യൂസാണ്. ഇനി ക്രിസ്മസ് ന്യൂ ഇയർ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഡിസംബർ എന്ന് പറയുന്ന മാസം നമ്മൾ ടാക്സി യൂബർ അതുപോലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രോമിസിങ് ആയൊരു മന്താണ്. അപ്പോൾ ഇപ്പോഴെങ്കിലും മിഡ് ഓഫ് ദിസ് മന്ത് എങ്കിലും നമുക്ക് ഇപ്പോൾ അത് ബോർഡർ ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വളരെ വലിയ ഒരു ഫ്ലോ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം വളരെ പോസിറ്റീവായിട്ട് നോക്കി കാണുന്നു ഈ ഒരു ബോർഡർ ഓപ്പണിങ്ങിനെ.
ഓക്കെ, അപ്പോൾ ഇതിന് പുറമെ ഈ ഒരു വരുമാനം കുറഞ്ഞതിന് പുറമെ ഈ കോവിഡിൻ്റെ ഒരു സാഹചര്യം എത്രമാത്രം ഈ ഒരു യാത്രക്കാരുമായി ഇടപഴകുമ്പോഴും അതുപോലെ തന്നെ ഒരു യൂബർ ഓടിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്കും പ്രതിസന്ധികൾ ഉണ്ടാക്കി? വരുമാനത്തിന് പുറമെയുള്ള കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്.
വരുമാനത്തിന് പുറമെയുള്ള പ്രതിസന്ധി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മുടെ വരുമാനമായിരുന്നു. കാരണം ടാസ്മാനിയയുടെ ബോർഡർ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ വളരെ കുറച്ച്, അതായത് ജസ്റ്റ് ഒരു നമുക്കൊരു ലോക്ക്ഡൗൺ വന്നപ്പോൾ മാത്രം നമ്മൾ മാസ്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. ടാസ്മാനിയയിൽ നമ്മൾ ഇതുവരെ മാസ്ക് ഉപയോഗിച്ചിട്ടില്ല. അത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. പക്ഷേ അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ, ഈ മാസ്ക് യൂസ് ചെയ്തില്ല എന്നുള്ളത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ, ടാസ്മാനിയെ സംബന്ധിച്ചിടത്തോളം ബാക്കി സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നമുക്കിവിടെ റെസ്ട്രിക്ഷൻസ് വളരെ കുറവായിരുന്നു. കാരണം ഇവിടെ കോവിഡ് കേസസ് ഒന്നും ഉണ്ടാകാത്തൊരു സാഹചര്യം ആയിരുന്നതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരു പുറത്തു പോകാം, നമുക്ക് കോഫി ഷോപ്പിൽ പോകാം, വേറെ ഒരു റെസ്ട്രിക്ഷനും ഇല്ലായിരുന്നില്ല, നോർമൽ ലൈഫ് തന്നെ ആയിരുന്നു. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഇത് നമുക്ക് ആൾക്കാർ പുതുതായിട്ട് ഇവിടെ വരാത്ത ഒരവസ്ഥയായിരുന്നു.
ഓക്കെ ഓക്കെ, ടാസ്മാനിയയിൽ കോവിഡ് പൊട്ടിപ്പുറപ്പെട്ട ആദ്യ കാലങ്ങളിൽ മാത്രമാണ് കുറച്ച് കോവിഡ് കേസുകൾ ഉണ്ടായത്. പിന്നീട് വളരെ സുരക്ഷിതമായിട്ടുള്ളൊരു സാഹചര്യമായിരുന്നു ഇതുവരെയും. എന്തായാലും അതിർത്തി തുറക്കുന്ന, രാജ്യാന്തര അതിർത്തി തുറക്കുന്ന വാർത്തയും അതുപോലെ തന്നെ ടാസ്മാനിയയുടെ അതിർത്തി തുറക്കുന്ന വിവരങ്ങളും വളരെയധികം പ്രതീക്ഷയാണ് രംഗത്തുള്ളവർക്ക് നൽകുന്നത് എന്ന് വളരെ വ്യക്തമാണ്. വളരെയധികം നന്ദി സനിൽ നായർ ഈ വിശദാംശങ്ങൾ പങ്കുവച്ചതിന്.
ഓക്കെ, താങ്ക് യു.